പ്രവാസി റിസാല, സെപ്റ്റംബർ ലക്കം. പണമുണ്ടായിട്ട് കാര്യമുണ്ട്. എഴുതിയത് ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി, വായിക്കുന്നത് റംജു റഹ്മാൻ. സമ്പത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനമായ ഒന്നാണ്. സ്വന്തമായി ജീവിക്കാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാനും ഒരാൾക്ക് സാധ്യമാകുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും നിശ്ചയിച്ചളവിൽ സമ്പത്തിനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ സമ്പത്തിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഒന്നുമില്ലാത്തവൻ പട്ടിണി കിടന്ന് മരിച്ചു പോകുമല്ലോ. ദരിദ്രരാഷ്ട്രങ്ങളിൽ പരകോടികൾ മരിച്ചു വീഴുന്നത് സമ്പത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ്. ഖുർആൻ സമ്പാദ്യത്തെ ഇങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്: നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആണിക്കല്ലായ സമ്പാദ്യം നിങ്ങൾ വിഡ്ഢികളെ ഏൽപ്പിക്കരുത്. നിസാഅ് 5. ജീവനോപാധി മാത്രമല്ല സമ്പത്ത്, മനുഷ്യൻ്റെ മതപരമായ ഒരാവശ്യവും കൂടിയാണ്. സക്കാത്ത് നൽകാനും ഹജ്ജ് ചെയ്യാനും മതപഠനങ്ങൾ നടത്താനും മറ്റെല്ലാ ദീനീ പ്രവർത്തനങ്ങൾക്കും സമ്പത്ത് വളരെ അനിവാര്യമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തു തന്നെ ദീനീ പ്രബോധനത്തിലും പ്രചാരണത്തിലും സമ്പന്നരുടെ സ്വാധീനം വളരെ ശക്തമായിരുന്നെന്ന് ഇതുകൊണ്ടാണ്. പണം കൊണ്ട് ധൂർത്തടിച്ചിരുന്ന രാജാക്കന്മാർ ഇസ്ലാമിനെ ആക്രമിക്കാൻ വന്നപ്പോൾ പ്രതിരോധം സൃഷ്ടിക്കാൻ പണം ആവശ്യമായിരുന്നു. അനുയായികൾക്കിടയിലെ സമ്പന്നരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഇക്കാരണത്താൽ തന്നെ സമ്പാദിക്കാനുള്ള അള്ളാഹു മനുഷ്യന് സമ്മാനിച്ചു. സമ്പത്തിനോടുള്ള ഈ പ്രത്യേക അഭിനിവേശം പോസിറ്റീവായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കൽപ്പനയും ശക്തമായ മാർഗരേഖയും വന്നു. ദാരിദ്ര്യം ഒരാൾ ആഗ്രഹിക്കാനോ ദരിദ്രനായിരിക്കുവാൻ എന്നതിൽ പ്രത്യേക അഭിജാമ്യമോ പാടില്ല. കാരണം ധാരാളം ഹദീസുകളിൽ ഐശ്വര്യത്തെ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടിരിക്കുന്നു. ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനവും നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇതിനർത്ഥം ഐശ്വര്യം നേടിയെടുക്കേണ്ടതും ദാരിദ്ര്യം തിരഞ്ഞെടുക്കാൻ പാടില്ലാത്തതുമാണെന്നാണ്. എല്ലാ പ്രവാചകന്മാരും ജീവിക്കാനുള്ള ഐശ്വര്യമുള്ളവരായിരുന്നു താനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐശ്വര്യമുള്ളവരാക്കിയതായി ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. ലുഹൈൽ അഥവാ ഫഖർ, അല്ലെങ്കിൽ ജീവിക്കാൻ മറ്റുള്ളവരുടെ ഔദാര്യം പറ്റേണ്ട ഗതികേട് നബിമാർക്കാർക്കും ഉണ്ടായിട്ടില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ വളരെ പ്രയാസപ്പെട്ടിരുന്നെങ്കിലും അതെല്ലാം തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിലേക്ക് ഒരിക്കലും മാറിയിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല അവയെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളുമായിരുന്നു. വഫാത്തിൻ്റെ സമയം വരെയും എല്ലാ ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചെലവിന് നൽകിയല്ലോ. ഇതെല്ലാം മറ്റുള്ളവരുടെ ഔദാര്യം പറ്റിയായിരുന്നില്ല. താഴെയുള്ള കൈയേക്കാളും ഉത്തമം മേലെയുള്ള കൈയിനാണെന്ന് നിരന്തരം അവിടുന്ന് ഉണർത്തുകയും ചെയ്തു. അഥവാ വാങ്ങുന്നതിനേക്കാൾ നല്ലത് കൊടുക്കുന്നതിനാണ്. സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എനിക്കൊരു പെൺകുട്ടി മാത്രമാണുള്ളത്, എൻ്റെ സമ്പത്തിൻ്റെ 1/2 ഞാൻ സ്വതക്ക നൽകട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. എങ്കിൽ പകുതി നൽകട്ടെ എന്ന് ചോദിച്ചു. അതും വേണ്ട എന്നായിരുന്നു മറുപടി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മുന്നിൽ ഒന്നു തന്നെ ധാരാളമാണ്, നിങ്ങൾ നിങ്ങളുടെ അനന്തരവന്മാരായി ഐശ്വര്യമുള്ളവരായി വിട്ടേച്ചു പോകുന്നതാണ് അവരെ ജനങ്ങളിലേക്ക് ആശ്രയമുള്ളവരാക്കി മാറ്റുന്നതിനേക്കാൾ നല്ലത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് നൽകുന്ന ഓരോ ചെലവും സദഖയാണ്. ഭാര്യയുടെ വായിൽ നൽകുന്നത് പോലും. ഭൂമിയുടെ സംരക്ഷണ ഉത്തരവാദിത്വം പരിപാലനവും അള്ളാഹു മനുഷ്യനെയാണ് ഏൽപ്പിച്ചത്. ഭൂമിയിലുള്ള സകല സൃഷ്ടികളെയും മനുഷ്യന് പോസിറ്റീവായി ഉപയോഗപ്പെടുത്താനും അധികാരം നൽകിയിട്ടുണ്ട്. പരിപാലനവും സംരക്ഷണവും അങ്ങനെയാവണമെന്ന് ഖുർആനും ഹദീസും വളരെ സ്പഷ്ടമാക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യന് ജീവിക്കാനും ആവശ്യങ്ങൾ മാന്യമായി അനുവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ ഇത് മുഖേന നൽകിയിരിക്കുന്നത്. ജീവിക്കാനുള്ള വക മറ്റു ജന്തുക്കൾക്ക് പലവിധേനയും അള്ളാഹു ഭൂമിയിൽ നേരിട്ട് സംവിധാനിച്ചപ്പോൾ മനുഷ്യൻ ഒരല്പം അധികം അധ്വാനിക്കേണ്ടി വരുന്നത് ഭൂമിയുടെ പരിപാലനം കൂടിയുള്ളതുകൊണ്ടാണ്. മനുഷ്യന് അള്ളാഹു വിശേഷ ബുദ്ധിയും നിരന്തരം പുരോഗതി പ്രാപിക്കാനുള്ള മനസ്സും നൽകിയത് ഭൂമിയുടെ പരിപാലനത്തിനും അള്ളാഹുവിനെ ആരാധിക്കാനും വേണ്ടി മാത്രമാണ്. ഭൂമിയെ പരിപാലിച്ച് ജീവിക്കാനുള്ള വക കണ്ടെത്തുന്നതിനാണ് തൊഴിൽ എന്ന് പറയുക. ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച അതീവ പുണ്യമുള്ള ഒരു ആരാധന കൂടിയാണ് തൊഴിൽ. തൊഴിലിനെ ആരാധനയായി പരിചയപ്പെടുത്തിയ ഏക മതവും പ്രത്യയശാസ്ത്രവും ഇസ്ലാം മാത്രമാണ്. മനുഷ്യൻ കഴിക്കുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണെന്നു പറയുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിൽ തൊഴിലിനെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാ തൊഴിലും ഉപേക്ഷിച്ച് പർവ്വതങ്ങളിലും കാടുകളിലും പോയിരിക്കുന്നതോ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ പട്ടിണി കിടുന്നതോ ഇസ്ലാം പ്രകാരം ഒരിക്കലും പുണ്യമുള്ള കാര്യമല്ല. മറിച്ച് പലപ്പോഴും അത് നിഷിദ്ധമായി വരികയും ചെയ്യും. മനുഷ്യർക്കിടയിൽ നിന്ന് മനുഷ്യരെപ്പോലെ അധ്വാനിച്ച് തൻ്റെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങൾ നിവർത്തിച്ചു നൽകുന്നവനെ പോലെ പുണ്യവാനായി മറ്റാരുമില്ലെന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട്. സമ്പത്ത് അനുഗ്രഹമായി കാണുന്ന, സമ്പാദിക്കാൻ ആഹ്വാനം നൽകുന്ന, ജീവിക്കാൻ തൊഴിലെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാം സമ്പാദിക്കാനുള്ള പരിധി ഒരിക്കലും നിശ്ചയിച്ചില്ല. മാത്രവുമല്ല, വിശ്വാസിയുടെ മനസ്സിലെ കരുത്തനുസരിച്ചും സമ്പാദനത്തിൻ്റെയും വിനിയോഗത്തിൻ്റെയും രീതി അനുസരിച്ചും ഓരോ അധിക സമ്പാദ്യവും അധ്വാനവും അതീവ പുണ്യകരവുമാണ്. സമ്പാദിക്കാൻ പ്രത്യേക മാർഗങ്ങളും വഴികളും ഉറവിടങ്ങളും ഇസ്ലാം പരിചയപ്പെടുത്തി. അതേപ്രകാരം ചെലവഴിക്കാനും ഇവ രണ്ടും ശ്രദ്ധിക്കൽ വളരെ അനിവാര്യവും സമ്പാദ്യം പുണ്യകരമാകാനുള്ള പ്രാഥമിക ഉപാധിയുമാണ്. ആധുനിക ക്യാപിറ്റലിസം പറയുന്നത് പോലെ എങ്ങനെയും സമ്പാദിക്കാമെന്നല്ല ഇസ്ലാം പറയുന്നത്. അനുവദനീയ വഴികളിലും അനുവദിക്കാത്ത വഴികളുമുണ്ട്. അനുവദിക്കാത്ത വഴികളിലൂടെ സമ്പാദിക്കുന്നത് കടുത്ത തെറ്റാണ്. മറ്റുള്ളവരെ ഒരു നിലക്കും ഹാനികരമായി വഴിയിലേക്ക് തള്ളിവിടുന്ന സമ്പാദ്യം ഇസ്ലാം അനുവദിക്കുന്നില്ല. അപരന്റെ അധ്വാനം മുതൽ പല പേരും പറഞ്ഞ് സ്വന്തമാക്കുന്ന ആധുനിക പ്രവണത ഇസ്ലാം അനുവദിക്കുന്നില്ലെന്നു ചുരുക്കം. ഉയർന്ന റിസ്ക് എടുക്കുന്നു എന്ന ഓമന പേരിട്ടിന്ന് മറ്റുള്ളവരുടെ പണം തട്ടുന്ന പ്രവണത ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഉയർന്ന റിസ്ക് എടുത്താലും കച്ചവട തന്ത്രം അറിയുന്നവർ ഒരിക്കലും പരാജയപ്പെടില്ലെന്നതുകൊണ്ട് തന്നെ ആത്യന്തിക നഷ്ടം പോലും എപ്പോഴും ഒരു വിഭാഗത്തിനായിരിക്കും. മറ്റുള്ളവരെ വഞ്ചിക്കുന്നത് ബൗദ്ധിക വ്യവഹാരമായി കണ്ട് പുതിയ പുതിയ ബിസിനസ്സുകൾ ഓരോ ദിവസവും മാർക്കറ്റിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം എല്ലാ ആഭാസങ്ങളോടും ഇസ്ലാം വിയോജിക്കുന്നു. കാരണം സമ്പാദിക്കേണ്ടത് മറ്റുള്ളവരെ വഞ്ചിച്ചല്ലെന്നും മാന്യമായി അധ്വാനിച്ചാണെന്നും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രാഥമിക സാമ്പത്തിക പാഠം. മനുഷ്യൻ സമ്പാദിച്ചതെല്ലാം തോന്നിയ പോലെ ചെലവഴിക്കാമെന്ന കാഴ്ചപ്പാടും ഇസ്ലാം എതിർക്കുന്നു. ചിലവഴിക്കാൻ വ്യക്തമായ ചില മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. തൻ്റെയും സമൂഹത്തിൻ്റെയും ഗുണപരമായ കാര്യങ്ങളിൽ മാന്യമായാണ് ഇവ ചിലവഴിക്കേണ്ടതെന്ന അടിസ്ഥാന പാഠം ഇസ്ലാം നൽകുന്നു. ഇത് പറയുമ്പോൾ ചിലരൊക്കെ മനസ്സിലാക്കിയത് ദാനം നൽകൽ മാത്രമാണ് ഇസ്ലാം പുണ്യമുള്ളതെന്നാണ്. പ്രതിഫലം കടം നൽകുന്നവനുണ്ടെന്ന് പറയുന്ന ധാരാളം അഹദീസുകളുണ്ട്. അതേപ്രകാരം തന്നെയാണ് മനുഷ്യന് തൊഴിലും വരുമാനവും സൃഷ്ടിക്കുന്ന സംരംഭങ്ങൾ തുടങ്ങുന്നതും. പണം ഒരിക്കലും കെട്ടിപ്പൂട്ടി വെക്കാനല്ല ഇസ്ലാം ആഹ്വാനം. അങ്ങനെ ചെയ്യുന്നത് വളരെ വലിയ സാമൂഹ്യ വിപത്ത് വിളിച്ചു വരുത്തും. പണം എപ്പോഴും സമൂഹത്തിലൂടെ കറങ്ങണം. അത്തരം സമൂഹത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കുറയും. ഇതിനു വേണ്ടത് പുതിയ പുതിയ സംരംഭങ്ങളാണ്. സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ധാരാളം മനുഷ്യർക്കാണ് അന്നവും ജോലിയും നൽകുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനും പ്രകൃതിക്കും ആവശ്യമുള്ള മുഴുവൻ മേഖലകളിലും നിക്ഷേപങ്ങൾ വരണം. അത് സമൂഹത്തെ വളർത്തും. ഇസ്ലാം കച്ചവടത്തിന് അത്യധികം സ്ഥാനം നൽകാനുള്ള കാരണവും ഇതാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ജോലി കച്ചവടമാണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയും ധാരാളം വർഷങ്ങൾ കച്ചവടം നടത്തിയിട്ടുണ്ട്. ചെറിയ കച്ചവടമായിരുന്നില്ല. മറ്റു നാടുകളിൽ പോയുള്ള മൾട്ടിനാഷണൽ ബിസിനസ്സിൻ്റെ അന്നത്തെ രൂപമായിരുന്നു പ്രവാചകരുടെ ആദ്യകാല കച്ചവടങ്ങൾ. കച്ചവടക്കാരിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് അവിടുന്ന് ആദ്യം വിവാഹം കഴിച്ചതും. കച്ചവടങ്ങൾക്ക് വ്യക്തമായ നിയമങ്ങൾ ആദ്യമായി ആവിഷ്കരിച്ചത് ഇസ്ലാമാണ്. നൂറുകണക്കിന് ഖുർആൻ ഹദീസ് വചനങ്ങളിൽ ഈ നിയമങ്ങളും പ്രോത്സാഹനങ്ങളും നിരന്നുകിടക്കുന്നു. കൂടാതെ ഇസ്ലാമിക നിയമശാസ്ത്രം ഫിഖ്ഹിൻ്റെ നല്ലൊരു ഭാഗം കച്ചവട നിയമങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ്. ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ കച്ചവട നിയമങ്ങൾക്കടക്കമുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇസ്ലാമിൻ്റെ ഈ നിയമസംഹിതയിൽ നിന്നും പകർത്തിയതായിരുന്നു. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഈ നിയമങ്ങൾ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഒരു സഹസ്രാബ്ദം കഴിഞ്ഞാണ് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളിൽ ഇത്തരം നിയമങ്ങളെല്ലാം വന്നത്. കച്ചവടം, വ്യവസായം, മാർക്കറ്റിംഗ് തുടങ്ങിയവയുടെ ഓരോ ഇതളുകളും ഇഴകീറി ചർച്ച ചെയ്യുന്ന ഇസ്ലാമിക നിയമസംഹിതയ്ക്ക് ഒന്നര സഹസ്രാബ്ദത്തിൻ്റെ പഴക്കമുണ്ടെന്ന് ഇസ്ലാം ഇത്തരം മേഖലകൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകിയതിൻ്റെ പ്രത്യക്ഷ തെളിവാണ്. സമ്പാദനത്തിൻ്റെയും വിനിയോഗത്തിൻ്റെയും നിയമങ്ങൾ പറയുന്നിടത്ത് ഖുർആനും ഹദീസും ആദ്യം സംസാരിക്കുന്നത് സമ്പത്തെല്ലാം അള്ളാഹുവിൻ്റേതു മാത്രമാണെന്നാണ്, അഥവാ മനുഷ്യനെ ക്രയവിക്രയങ്ങൾക്ക് ഏൽപ്പിക്കുക മാത്രം ചെയ്യുന്നതാണ്. നമ്മിൽ നമുക്ക് അധികാരമില്ലാത്തത് പോലെ തന്നെ നമ്മുടെ സമ്പത്തിലുമില്ല സമ്പൂർണ്ണ അധികാരം. അത് അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിലാണ് വിനിയോഗിക്കേണ്ടത് എന്നാണ് ഇതിനർത്ഥം. ആയിരക്കണക്കിന് കോടീശ്വരന്മാരെ നിമിഷ നേരം കൊണ്ട് പാപ്പരാക്കുകയും കോടാനുകോടി പാവങ്ങളെ ഞൊടിയിടയിൽ കോടീശ്വരന്മാരാക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. കാരണം അവനാണ് തീരുമാനിക്കേണ്ടത് അവൻ്റെ സ്വത്ത് ആരെ ഏൽപ്പിക്കണമെന്ന്. ഓരോ മനുഷ്യനും അടിസ്ഥാനപരമായി മനസ്സിൽ സൂക്ഷിക്കേണ്ട ബാലപാഠവും ഇതാണ്. അധ്വാനിച്ചിട്ടും സമ്പത്ത് ലഭിക്കാത്ത കഷ്ടപ്പെടുന്നവർ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് തന്ത്രജ്ഞാനിയും ഓരോ സൃഷ്ടിക്കും ഗുണമായത് എന്താണെന്ന് കൃത്യമായി അറിയുകയും ചെയ്യുന്ന അള്ളാഹു അവൻ്റെ സ്വത്ത് നോക്കാനും അതിൽ ക്രയവിക്രയം നടത്താനും തന്നെ ഏൽപ്പിച്ചിരുന്നില്ല എന്നു മാത്രമാണ്. അപരിന് കിട്ടിയ സമ്പത്ത് തനിക്ക് കിട്ടിയാൽ ഗുണത്തിലേറെ ദോഷമായിരിക്കും ഭവിക്കുന്നത്. ഓരോ സമ്പന്നനും ഇത്രയും കരുതേണ്ടതുള്ളൂ, ഇതെല്ലാം തൻ്റേതാണെന്നോ ഞാൻ അധ്വാനിച്ചുണ്ടാക്കേണ്ടതാണെന്നോ മനസ്സിലാക്കാതെ തന്നെക്കാൾ അധ്വാനിച്ചവർക്ക് അള്ളാഹു ഒന്നും നൽകിയിട്ടില്ലെന്നും തനിക്ക് ലഭിച്ചത് അവൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണെന്നും വിചാരിക്കുക. എപ്പോൾ വേണമെങ്കിലും എല്ലാം നഷ്ടപ്പെടാം. ഈ ചിന്തയാണ് ഓരോ മനുഷ്യനെയും വിനയാന്യതനും സൽസ്വഭാവിയുമാക്കുന്നത്. ഒരിക്കൽ പ്രവാചകരുടെ അടുത്ത് ചില മുഹാജിറുകൾ വന്നു പറഞ്ഞു, അൻസാറുകൾ ഞങ്ങളെക്കാൾ ഉഷാറായി, അവരും ഞങ്ങളും നിസ്കരിക്കുന്നു, നോമ്പു നോൽക്കുന്നു, പക്ഷേ അവർ മാത്രം സദഖ നൽകുകയും അടിമമോചനം നൽകുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് പണമില്ലാത്തതുകൊണ്ട് അത് സാധ്യമാകുന്നില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഫർളു നിസ്കാര ശേഷവും 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാൻ നിർദ്ദേശം നൽകി. ഇതറിഞ്ഞ അൻസാറുകളും ഈ ദിക്റുകൾ ചൊല്ലാൻ തുടങ്ങി. പരാതിയുമായി വീണ്ടും മുഹാജിറുകൾ പ്രവാചകരുടെ അടുത്ത് വന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അവൻ ഉദ്ദേശിച്ചവർക്ക് അവനത് നൽകും. സമ്പത്തിനെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഔദാര്യമായി പരിചയപ്പെടുത്തിയ ധാരാളം വചനങ്ങൾ ഖുർആനിലും ഹദീസിലും കാണാം. അഥവാ സമ്പത്ത് അനുഗ്രഹമാണ്, സമ്പാദിക്കൽ നല്ലതാണ്, പക്ഷേ അള്ളാഹുവിനെ ഓർത്തേ സമ്പാദനവും വിനിയോഗവും ഉണ്ടാകൂ എന്നതാണ് ഈ വചനങ്ങളിൽ പഠിക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സമ്പാദനവും വിനിയോഗവും കച്ചവടവുമെല്ലാം ആധുനിക ലോകത്ത് എപ്രകാരമാണ് സാധ്യമാകുക? ഇന്ന് കാണുന്ന പല ബിസിനസ് പ്രവണതകളും ഇസ്ലാമികമായി ശരിയാണെന്ന് പറയാനാകുമോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ലൊരു പണക്കാരനാകാൻ എന്തെല്ലാമാണ് ആധുനിക വഴികൾ തുടങ്ങിയവ മനസ്സിലാക്കുന്നത് നിക്ഷേപത്തിലേക്കും കച്ചവടത്തിലേക്കും ഇറങ്ങുന്ന ഓരോ മുസ്ലിമിനും ഫർള് ഐനാണ്, അഥവാ വ്യക്തിഗത നിർബന്ധ ബാധ്യതയാണ്.